നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് ഉതകുന്ന അതിമഹത്തായ പ്രായോഗിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രവചന പുസ്തകം അത്രേ മലാഖിയുടേത്. പേർഷ്യൻ സാമ്രാജ്യം BC 539-ൽ ബാബിലോൺ സാമ്രാജ്യത്തെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കൂട്ടം യഹൂദ പ്രവാസികൾ ബാബിലോണിൽ നിന്നും യെരുശലേമിലേക്ക് വന്ന് ദേവാലയവും പട്ടണവും അവർ പണിയുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ദേശാധിപതിയായിരുന്ന സെരുബാബിലിന്റെയും മഹാപുരോഹിതനായിരുന്ന യോശുവയുടെയും നേതൃത്വത്തിലായിരുന്നു ആ ജനം വന്ന പണി ആരംഭിച്ചത്. ഈ നേതാക്കന്മാർക്ക് കൂട്ടായി പ്രവാചകന്മാരായ ഹഗ്ഗായിയും സഖറിയാവും ഉണ്ടായിരുന്നു. ദേവാലയ പണി പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണം ഈ പ്രവാചകന്മാരുടെ പ്രോത്സാഹജനകമായ പ്രസംഗമായിരുന്നു. അത് കഴിഞ്ഞുള്ള ഒരു 60 വർഷത്തേക്ക് ഇസ്രായേലിന്റെ ഇടപാടുകളെക്കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല. ഒരു പുതിയ തലമുറയാണ് ഇപ്പോൾ ദേശത്ത്. സെരുബാബേലിന്റെയും യോശുവയുടെയും ഹഗ്ഗായിയുടെയും സെക്രിയാവിന്റെയും ഒന്നും ശക്തമായ നേതൃത്വമില്ലാതിരുന്നതിനാൽ ആ ജനം ദൈവത്തിൽ നിന്നും അകന്നുപോയി. അഭക്തി ദേശത്തെല്ലായിടവും നടമാടി. വഷളത്വത്തിൽ ജനം മുൻപോട്ട് നീങ്ങി. ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വാർത്ത പേർഷ്യൻ സാമ്രാജ്യത്തായിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ എത്തിയപ്പോൾ എസ്ര എന്ന ഭക്തനായ പുരോഹിതൻ അന്നത്തെ പേർഷ്യൻ രാജാവായിരുന്ന അർത്ഥഹ്സ്രഷ്ടാവിന്റെ അധികാരപത്രവും പണവും സമ്പാദിച്ച് യെരുശലേമിലേക്ക് വന്ന് നവീകരണ പരിപാടി തുടരുവാൻ ശ്രമിച്ചു. ഇത് BCE 458-ൽ ആയിരുന്നു. എസ്രായുടെ നവീകരണ പ്രസ്ഥാനം വലിയ വിജയമൊന്നും കണ്ടെത്തിയില്ല എന്ന് വേണം പറയുവാൻ. പക്ഷേ 13 വർഷങ്ങൾക്ക് ശേഷം, അതായത് BC 445-ൽ നെഹമ്യാവ് യെരുശലേമിലെത്തിയപ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ ആരംഭിച്ചു. നേരത്തെ ബാബിലോണിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദനായിരുന്നു നെഹമ്യാവും. അവനും യെരുശലേമിലെത്തിയത് അർത്ഥഹ്സ്രഷ്ടാവിന്റെ അധികാരപത്രത്തോടെയായിരുന്നു. രാജാവ് അവനെ യെരുശലേമിലെ ഗവർണറാക്കിയിരുന്നു. അങ്ങനെ എസ്രായും നെഹമ്യാവും ചേർന്ന് പ്രവർത്തിച്ചു. ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുള്ള ഈ ടീമിന്റെ ശ്രമം അഭിനന്ദനീയമത്രേ. ഈ അവസരത്തിൽ എവിടെയോ ആകുന്നു മലാക്കി പ്രവാചകൻ തന്റെ ശുശ്രൂഷ ചെയ്തത്. മലാക്കിയുടെ സമയത്തെ ജനങ്ങൾ ചിന്തിച്ചത് അവർ തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങി വരുന്നത് കൊണ്ട്, ദേവാലയം പണിത് അവിടെ ആരാധിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാൻ പോവുകയാണെന്നത്രേ. പക്ഷേ അങ്ങനൊന്നും നടന്നില്ല. അതുകൊണ്ട് അവർ ദൈവത്തെ സംശയിക്കുവാൻ തുടങ്ങി. വാസ്തവത്തിൽ ദൈവം ഞങ്ങളെ കരുതുന്നുണ്ടോ എന്നവർ ചോദിക്കുവാൻ തുടങ്ങി. മലാക്കി വ്യക്തമാക്കി, പ്രശ്നം ദൈവത്തിന്റെ ഭാഗത്തല്ല, ഈ ജനത്തിന്റെ ഇടപെടലിൽ തന്നെ അത്രേ. ഈ ജനം ഇടപെട്ട ചില വിധങ്ങൾ അത്രേ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മലാക്കി പ്രവചനത്തിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങൾ നാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞല്ലോ. അവർ ദൈവഹിതത്തിനെതിരായി ചെയ്ത കാര്യങ്ങൾ ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു തരം ആക്ഷേപിക്കുന്ന മറു ചോദ്യവുമായി ദൈവത്തെ നേരിടുന്ന ജനത്തെയാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ദൈവത്തെ മുഷിപ്പിക്കുന്ന ജനത്തെക്കുറിച്ചാണ് ഇന്നലെ നാം ചിന്തിച്ചത്. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം മലാഖിയുടെ ജനം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് 3-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. മലാഖി പ്രവചനം 3-ാം അധ്യായം നിങ്ങൾ എടുത്തെങ്കിൽ ഞാൻ ആദ്യ വാക്യം വായിക്കാം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ ഒരൊറ്റ വാക്യത്തിൽ 2 ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. മുമ്പായി പോയി വഴി നിരത്തുന്ന ദൂതനായി പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. നിയമദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ ദൂതൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. 1-ാമത്തെ ദൂതനെ കുറിച്ചുള്ള പ്രവചനം 4 സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നും ഊഹിക്കേണ്ടതില്ല. പക്ഷെ നിയമദൂതന്റെ കാര്യം സുവിശേഷങ്ങളിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അതിന്റെ കാരണവും വ്യക്തമാണല്ലോ. ഈ നിയമദൂതൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. പക്ഷേ ഈ ഭാഗം അവന്റെ ആദ്യത്തെ വരവുമായി ബന്ധപ്പെട്ട് ഉള്ളതല്ല. കൃപയോടുകൂടി അവന്റെ വരവിനെ കുറിച്ചല്ല, അതായത് വീണ്ടെടുപ്പുകാരനായി അവൻ വന്നതിനെ കാണിക്കുന്ന ഭാഗം അല്ലിത്. പിന്നെയോ, ന്യായാധിപതിയായുള്ള അവന്റെ വരവ്, എതിർപ്പുകളെ തോൽപ്പിച്ച് തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനായുള്ള ക്രിസ്തുവിന്റെ വരവിനെ അത്രേ ഇത് കാണിക്കുന്നത്. ഒരവസരത്തിൽ അവനൊരു മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞത് ഓർക്കുമല്ലോ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതാർ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അവിടുന്ന് ന്യായാധിപതിയായി ഇതുവരെ വന്നിട്ടില്ല. ആദ്യം അവൻ വന്നത് രക്ഷിക്കാനാണ്. കൃപ കൊണ്ടുവരുവാനായി അവൻ വന്നു. ഭരണമല്ല, രക്ഷകനായി അവൻ വന്നു, സർവാധിപതിയായിട്ടല്ല. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ വാക്യം ഉദ്ധരിച്ചിട്ടുള്ള സുവിശേഷ ഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളാണ്. അവിടെ നാം വായിക്കുന്നത്, അല്ല എന്തിനു പോയി, ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. ഇനിയും മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ, 7-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു. ഇനിയും യോഹന്നാന്റെ സുവിശേഷത്തിലേക്കും വരാം, 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, ഇവിടെ എല്ലാം നാം വായിക്കുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. ഈ വായിച്ചത്, ഒടുവിലായി വായിച്ചത് യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാകുന്നു. പക്ഷേ മലാഖിയും യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നത് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന മറുപടി അത്രേ. ദൈവം ആദ്യം അവനെ ഒരു രക്ഷകനായി അയക്കും, കാരണം അവൻ കൃപാലുവും രക്ഷിപ്പാൻ വാഞ്ചിക്കുന്നവനും അത്രേ. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല, അവൻ നിയമദൂതനായി വീണ്ടും വരുന്നു. അതായത് ഈ ഭൂമിയിൽ നീതിയും ന്യായവിധിയും നടപ്പാക്കുവാൻ, പാപത്തെ ശിക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നും, അന്യായം ചെയ്തിട്ടും മനുഷ്യൻ അതുകൊണ്ട് രക്ഷപ്പെടും എന്നും താങ്കൾക്ക് എന്നെ ബോധ്യപ്പെടുത്താമെങ്കിൽ, ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ ഈ പറയുന്ന ദൈവത്തിൽ നിന്നും ഞാൻ പിന്മാറിക്കൊള്ളാം. പിന്നെ ഇതൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ. മനുഷ്യവർഗത്തെ താൻ ന്യായം വിധിക്കുവാൻ പോകുന്നു എന്ന് ദൈവം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, അവൻ താങ്കളുടെ രക്ഷകനായിട്ടില്ലെങ്കിൽ അവൻ താങ്കളുടെ ന്യായാധിപനാകും എന്ന കാര്യം തീർച്ചയാണ്. നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് അപ്രകാരം തന്നെയായിരിക്കും. സത്യം സത്യമാണല്ലോ. ക്രിസ്തു പറഞ്ഞത്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന വലിയ ഒരു വെള്ള സിംഹാസനമുണ്ട്, അതിന്മേൽ ക്രിസ്തു അത്രേ ഇരിക്കുന്നത്. അതിന്റെ മുൻപിൽ സകല മനുഷ്യരും, അതേ പണക്കാരനും പാവപ്പെട്ടവനും വലിയവനും ചെറിയവനും പണ്ഡിതനും പാമരനും നിന്നേ മതിയാകും. താങ്കൾ ആരാകുന്നു എന്നതല്ല, താങ്കൾ പാപം കൊണ്ട് രക്ഷപ്പെടാം എന്ന് കരുതരുത് സുഹൃത്തെ. നിയമദൂതൻ എന്ന് പറയുമ്പോൾ ഏത് നിയമം എന്ന് നാം മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ഉടമ്പടിയാകുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഒരു വലിയ പങ്കും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെ ഇത് സൂചിപ്പിക്കുന്നതേ ഇല്ല. പിന്നെയോ, ദൈവം ഇസ്രായേൽ ജനങ്ങളുമായി ചെയ്ത ഉടമ്പടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഉടമ്പടി തിരുവചനത്തിൽ അനേകം സ്ഥലങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ലേവ്യാപുസ്തകം 26-ാം അധ്യായം 9-13 വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നുണ്ട്. ഇതത്ര ദൈവം ഇസ്രായേൽ ജനവുമായി ചെയ്ത ഉടമ്പടി. ഈ ഉടമ്പടി ദൈവം വീണ്ടും ആവർത്തന പുസ്തകത്തിൽ ഉറപ്പാക്കുന്നതായി നാം കാണുന്നു. ആവർത്തന പുസ്തകം മോശയുടെ ന്യായപ്രമാണത്തിന്റെ ഒരു ഉറപ്പാക്കലും അതുമായി ബന്ധപ്പെട്ടുള്ള ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ അനുഭവവുമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ചെയ്യരുതെന്ന് ദൈവം അരുളി ചെയ്ത അതേ കാര്യം ഇസ്രായേൽ ചെയ്തു എന്നുള്ളതാണ് ഉറപ്പ്. അവർ ആഭിചാരത്തിലേക്കും ക്ഷുദ്രപ്രയോഗത്തിലേക്കും മറ്റും തിരിഞ്ഞു. അതുകൊണ്ട് മലാഖി നമ്മോട് പറയുന്നത് എന്തെന്നാൽ, ഈ ഉടമ്പടി നിവൃത്തിയാക്കുവാൻ നിയമദൂതൻ ഒരു ദിവസം വരുന്നു എന്നത്രേ. ദൈവം അവരുടെ ഇടയിൽ പാർക്കും. അതുകൊണ്ടത്രേ ഈ 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചും നിർമ്മലീകരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നാം വായിക്കുന്നത്. അവർ ദൈവത്തോട് അനുസരണമുള്ളവരാകുന്നില്ല എങ്കിൽ താൻ അവരുടെ മധ്യെ നടക്കൊള്ളില്ല. അതെ, അവൻ അവരെ ശുദ്ധീകരിക്കുകയും നിർമ്മലീകരിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇന്നത്തെ ഏതൊരു സുവിശേഷ പ്രവർത്തനത്തിലും ഇത് സത്യമാകുന്നു. ആവശ്യം ഒരു ശുദ്ധീകരണമാകുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അത്ര പറയുന്നത്. ദൈവം ജഡമായി പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരുമെന്ന്, അവൻ ഉടനെ തൻ്റെ മന്ദിരത്തിലേക്ക് വരുമെന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പിന്നെയോ, അവൻ വരുമ്പോൾ അത് പൊടുന്നനവേ ആയിരിക്കുമെന്നത്രേ. ഒരിക്കലൊരു വ്യക്തി എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി, ക്രിസ്തു തൻ്റെ സഭയെ ഭൂമിയിൽ നിന്നും എടുക്കുന്നതിനെക്കുറിച്ച് താങ്കൾ പറയുന്നല്ലോ, അങ്ങനെയെങ്കിൽ സഭ എടുക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ എത്രയെല്ലാം ആയാലും എനിക്കത് കാണാമല്ലോ, അന്നേരം ഞാൻ ക്രിസ്തുവിനെ അംഗീകരിക്കുമെന്ന്. അപ്പോൾ പിന്നെ തള്ളപ്പെടുകയില്ലല്ലോ എന്നാണ് പക്ഷം. പക്ഷെ ഞാൻ പറഞ്ഞു, സ്നേഹിത, അപ്പോഴേക്കും അത് വളരെ താമസിച്ചിരിക്കും. ക്രിസ്തു തൻ്റെ സഭയെ ഭൂമിയിൽ നിന്നും എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അത് പൂർണ്ണമായി എന്നതത്രേ. തികഞ്ഞു എന്ന് ചുരുക്കം. അങ്ങനെ വരുന്നതിനാൽ താങ്കൾ സഭയുടെ ഒരു ഭാഗമാകുവാൻ പിന്നെ സാധ്യമല്ല. താങ്കൾക്ക് വേണമെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ട് മഹോപദ്രവത്തിലൂടെ കടന്നു പോകാം. പക്ഷെ അതുവരെ താമസിക്കുന്നു എങ്കിൽ താങ്കൾ വിഡ്ഢിത്തരമാകുന്നു കാണിക്കുന്നത്. ഇങ്ങനെ കുറുക്കുവഴി തേടുന്നവർ അനേകരുണ്ട്. ചിലർ മരിച്ചു കഴിഞ്ഞിട്ടാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാകുവാനുള്ള ശ്രമം ആരംഭിക്കുന്നത് തന്നെ. ദൈവവചന പ്രകാരം ഈ പറഞ്ഞ കുറുക്കുവഴികൾ ഒന്നും വിലപ്പോകില്ല. ഇവിടെ അവനെ കർത്താവ് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഇത് അവൻ്റെ മന്ദിരമാകും, അവൻ നിയമദൂതനുമാകും. അതുകൊണ്ട് നമുക്കറിയുവാൻ സാധിക്കുന്നത് ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അത്ര പറഞ്ഞിരിക്കുന്നത് എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവായി പുതിയ നിയമത്തിൽ നാം മനസ്സിലാക്കുന്ന വ്യക്തി പഴയ നിയമത്തിലെ നിയമദൂതനാകുന്നു. 3:2 നോക്കിക്കാട്ടെ. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. ഇവിടെ മലാക്കി ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാകുന്നു സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം ഇവിടെ ന്യായവിധി അത്രേ വ്യക്തമാക്കുന്നത്. ഇവിടുത്തെ അവതരിപ്പിക്കലൊന്ന് ശ്രദ്ധിച്ചാലും, എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം, ഇത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെ. ഒരു ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ ആ ലോഹം തീക്കനലിൽ വെച്ച് ഊതുന്നു. അത് അങ്ങനെ ഉരുകുവാൻ തുടങ്ങുമ്പോൾ അതിനകത്തെ അഴുക്ക് നീക്കാവുന്നതാണ്. അങ്ങനെ ഒടുവിലായി ലോഹം ശുദ്ധീകരിച്ചെടുക്കുന്നു. അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കുമെന്ന്. അവൻ ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു, അവൻ നിർമ്മലീകരിക്കുവാനും ആഗ്രഹിക്കുന്നു. ശുദ്ധീകരിക്കുക, നിർമ്മലീകരിക്കുക, താൻ തൻ്റെ സഹസ്രാബ്ദ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ ഒരു മാലിന്യവും അതിൽ കാണില്ല എന്നത് തീർച്ചയാകുന്നു. 3 അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് സഹസ്രാബ്ദത്തിൽ പ്രവേശിക്കുവാൻ പോകുന്ന സകലരെയും അവൻ ശുദ്ധീകരിക്കുവാൻ പോകുന്നു. പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കുമെന്ന് രണ്ട് ക്രിയകളാണ് ഇവിടെ നടക്കുന്നത്. ശുദ്ധീകരിക്കുകയും നിർമ്മലീകരിക്കുകയും. ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ സോപ്പ് അഥവാ ചാരവെള്ളം ഉപയോഗിച്ചുള്ളത് അത്ര ശുദ്ധീകരണം. തീ പരിശോധിക്കുവാനുള്ളത് അത്ര. ദൈവം നമ്മെ നിർമ്മലീകരിക്കുന്നതിൻ്റെ, പരീക്ഷിക്കുന്നതിൻ്റെ വേറൊരു വിധം അത്രേ ഇത്. ഇനി നമുക്ക് 4 വരാം. അന്ന് യഹൂദയുടെ യെരുശലേമിൻ്റെയും വഴിപാട് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. അന്ന് യഹൂദയുടെയും യെരുശലേമിൻ്റെയും വഴിപാട് യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കുമെന്ന്. അവരുടെ വഴിപാടുകളിൽ ദൈവം അവരെ വളരെയധികം പ്രസാദിക്കും. കാരണം അപ്പോൾ യാഗം അർപ്പിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെട്ടവരും നിർമ്മലീകരിക്കപ്പെട്ടവരുമായിരിക്കും. താങ്കളുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരാകാത്തിടത്തോളം കാലം, താങ്കളുടെ പാപങ്ങളെ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം, പാപത്തിൽ നിന്നും വിട്ടുമാറാത്തിടത്തോളം കാലം, താങ്കൾ എന്തെല്ലാം ആചാരങ്ങളിലൂടെ പോയാലും ദൈവം അതിൽ ഒട്ടും താല്പര്യമുള്ളവനല്ല. അങ്ങനെയുള്ള കർമാനുഷ്ഠാദികൾ കൊണ്ട് ദൈവം പ്രസാദിക്കുന്നില്ല. താങ്കൾ ഒരുപക്ഷെ പാപത്തിൽ വീണെന്നിരിക്കും, പക്ഷേ താങ്കൾ അതിൽ തുടരുന്ന പക്ഷം താങ്കളുടെ ഭക്തി ദൈവം അംഗീകരിക്കില്ല എന്നത് തീർച്ചയാണ്. പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും ശലോമോൻ രാജാവിൻ്റെ ആ സമയത്തെ ഇസ്രായേലിൻ്റെ ആരാധനകളും ശുശ്രൂഷകളും ലോകത്തിനു മുഴുവൻ ഒരു സാക്ഷ്യമായിരുന്നു. പക്ഷേ മലാഖിയുടെ സമയം വന്നപ്പോൾ ആ പഴയകാലത്ത് സകല ആവേശവും കെട്ടടങ്ങി. പഴയകാലത്തെ ആവേശം ആരിലും ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോടടുത്ത് വരും, ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോടടുത്ത് വരും, ഞാൻ ക്ഷുദ്രക്കാർക്ക് വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന്. വീണ്ടും ഇവിടെ ആ മിശ്ര വിവാഹത്തിന്റെ ഒരു സൂചന കാണുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചതിലൂടെ അവരുടെ ക്ഷുദ്രപ്രയോഗവും മന്ത്രവാദവും അശുദ്ധാത്മാക്കളെ സേവിക്കുന്നതും എല്ലാം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കടന്നുകൂടി. എത്ര നികൃഷ്ടമായ ഒരു സ്ഥിതിയിലാണ് ജീവനുള്ള ദൈവത്തിന്റെ നാമം വഹിക്കുന്ന ജനങ്ങൾ മലാഖിയുടെ സമയത്തായിരുന്നത്. സാമൂഹ്യ ജീവിതത്തിലെ പരാജയം, ആ തകർച്ച ദൈവവുമായുള്ള ഉടമ്പടി ലംഘിക്കുന്നതിൻ്റെ വേറൊരു അടയാളമത്രേ. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളെ ഗൗരവമായി എടുത്തതിന് ശേഷം സാമൂഹ്യമായ കാര്യങ്ങളെ അവഗണിക്കുകയാണ് പതിവ്. നമുക്കാർക്കും അവഗണിക്കുവാൻ പാടില്ലാത്ത ഒരു സാമൂഹ്യ വശം കൂടി ഉള്ളതാണ് പാപം. അഞ്ചാം വാക്യത്തിൽ എത്ര വ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതൊരു പ്രാവശ്യം കൂടെ വായിക്കാം. അഞ്ചാം വാക്യം, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോടടുത്ത് വരും, ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുകയും പരദേശിയുടെ ന്യായം മറിച്ചു കളയുകയും ചെയ്യുന്നത് ക്ഷുദ്രപ്രയോഗവും വ്യഭിചാരവും പോലെ തന്നെ ഗൗരവതരമായ പാപങ്ങളാകുന്നു. നാം നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ മാത്രമല്ല സാമൂഹ്യ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതിയാകും. വ്യക്തിപരമായ വിശുദ്ധി മാത്രമല്ല സാമൂഹ്യമായ വിശുദ്ധിയും ആവശ്യമാകുന്നു. വ്യക്തിപരമായ സത്യസന്ധത മാത്രമല്ല പിന്നെ സകല ബന്ധങ്ങളിലും നീതിയും ന്യായവും നിലനിർത്തണം. അഞ്ചാം വാക്യത്തിൽ പ്രവാചകൻ ആ ജനം കൽപ്പന ലംഘിച്ചത് വ്യക്തമായി വിശദീകരിക്കുന്നു. പുറപ്പാട് ദിവസം 22:18 ദൈവം ക്ഷുദ്രപ്രയോഗം കർശനമായി നിരോധിച്ച് കൽപ്പന നൽകിയിട്ടുണ്ട്. ക്ഷുദ്രക്കാരത്തിയെ നീ ജീവനോടെ വെക്കരുത് എന്നാണ് അവിടെ വായിക്കുന്നത്. പുറപ്പാട് ദിവസം 20:14 വ്യഭിചാരം ചെയ്യരുതെന്ന് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ലേവ്യ പുസ്തകം 19:12 നാം വായിക്കുന്ന എന്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത് എന്നത്രേ. കൂലിക്കാരന് കൂലി കുറച്ചു കൊടുക്കുന്നതും കൂലി കൊടുക്കാതിരിക്കുന്നതും തെറ്റാകുന്നു എന്ന് ലേവ്യ പുസ്തകം 19:13 ആവർത്തന പുസ്തകം 24:14-15 വാക്യങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അനാഥനെയും വിധവയെയും പീഡിപ്പിക്കുന്നതിനെതിരായി പുറപ്പാട് പുസ്തകം 22:22-23 വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമൂഹിക നിയമങ്ങൾ ലംഘിക്കുന്നത് ആത്മീയവും ധാർമ്മികവുമായ ലംഘനങ്ങളെ പോലെ തന്നെ ഗൗരവമാണ്. ഇവയെല്ലാം ദൈവത്തിനെതിരെയുള്ള പാപങ്ങൾ അത്രേ. ഈ പാപത്തിന്റെ എല്ലാം മൂലകാരണം ആ ജനം ദൈവത്തെ ഭയപ്പെട്ടില്ല എന്നതത്രേ. ദൈവത്തോടുള്ള നമ്മുടെ ഭയം നമ്മുടെ ഭവനത്തിലും സമൂഹത്തിലും തൊഴിലിലുമെല്ലാം നേരോടെ നിൽക്കുവാൻ നമ്മെ സഹായിക്കണം. ഒന്നിനാലും നിറയ്ക്കുവാൻ സാധിക്കാത്ത ആ ആത്മീയ ശൂന്യത നിറയ്ക്കുന്നതിലേക്ക് ജനങ്ങൾ ഇന്ന് മന്ത്രവാദത്തിലേക്കും ക്ഷുദ്രപ്രയോഗത്തിലേക്കും മറ്റും തിരിഞ്ഞിരിക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള നാടകങ്ങളും ചലച്ചിത്രങ്ങളും ഇന്ന് വളരെയധികം പ്രചാരത്തിലുമുണ്ടല്ലോ. എങ്ങനെയെങ്കിലും കാര്യം സാധിക്കുന്നതിനായി ജനങ്ങൾ ഓടി നടക്കുകയാണ്. എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ ജനങ്ങൾ നേരിടുന്നത്. സഹജീവികളെ അന്യോന്യം നശിപ്പിക്കുന്ന ഈ പ്രവണത എത്ര പൈശാചികമാണ്. എന്തിന് പൊതുജനങ്ങളെ പറയണം? മനുഷ്യന്റെ ആത്മീയ ശൂന്യത നിറയ്ക്കുവാൻ കഴിയാതെ ക്രിസ്തുവിന്റെ സഭ പരാജയപ്പെട്ടത് കൊണ്ടല്ലേ ഈ അന്യായം നാം കാണുന്നത്? വ്യഭിചാരികൾക്ക് വിരോധമായി എന്ന് നാം വായിച്ചു, എബ്രായ സ്ത്രീകളായ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് അന്യജാതിക്കാരത്തികളായ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന്റെ ഒരു സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. കള്ളസത്യം ചെയ്യുന്നവർക്കെതിരെ എന്ന് നാം വായിച്ചു. ഇത് കള്ളം പറയുന്നവരുടെ കാര്യമത്രേ. കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീക്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ആ ജനം യഹോവയ്ക്ക് വേണ്ടി സാക്ഷിക്കുന്നില്ലായിരുന്നു. ആ ജനം സാക്ഷികളായിരിക്കേണ്ടുന്ന പരദേശികൾ ദൈവത്തിൽ നിന്നും അകന്നുപോയി. കാരണം ആ ജനം പരദേശികളോട് ഇടപെട്ട വിധം അപ്രകാരത്തിലായിരുന്നു, ക്രൂരമായ വിധം, ദൈവസ്നേഹമില്ലാത്ത വിധത്തിലായിരുന്നു അവർ ഇടപെട്ടത്. ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വാഗ്ദാനമല്ലേ. ദൈവം ന്യായവിധിയുടെ ദൈവമാകുന്നു, അതേസമയം തന്നെ ദൈവം കരുണാസമ്പന്നനുമാകുന്നു. ഏദോമ്യരെ പോലെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ തുടച്ചു നീക്കാഞ്ഞതിന്റെ കാരണം ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാകുന്നു. അതെ, ദൈവം കരുണാസമ്പന്നനായിരിക്കുന്നത് കൊണ്ട് മാത്രം, അവൻ ഇന്നും കരുണാസമ്പന്നനായിരിക്കുന്നത് കൊണ്ട് മാത്രം, അവൻ ഇന്നും കരുണാസമ്പന്നൻ തന്നെയാണ്. കാരണം അവൻ അനന്യനാകുന്നുവല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം. ഇന്നും ദൈവൻ ന്യായവിധിയുടെ ദൈവമാകുന്നു. ആ വാർത്ത ദുഷ്ടന്മാർക്ക് ഞെട്ടലുണ്ടാക്കുന്നത് അത്രേ. പക്ഷേ അവന്റെ കൃപയുടെ കാര്യത്തിൽ അവൻ ഒരിക്കലും മാറാത്തവനത്രേ. ദൈവത്തിന്റെ കൃപ അംഗീകരിക്കുന്ന ഏവർക്കുമുള്ള ആശ്വാസം അതൊന്നു മാത്രമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ എത്ര വലിയ പാപിയായിരുന്നാലും താങ്കളുടെ പാപം പോക്കുവാൻ ദൈവകരുണ ഇന്നും മതിയായതാണ്. അവൻ മാറാത്തവനാണ്, അവിടുന്ന് ശുദ്ധീകരിക്കുന്നവനാണ്. നാം ചെയ്ത പാപങ്ങൾ നമ്മെ ഏറ്റവും അധികം ഇന്നും സ്നേഹിക്കുന്ന വ്യക്തിയോട് നാം തുറന്നു പറഞ്ഞാൽ പിന്നെ അവർ നമ്മെ അംഗീകരിക്കില്ല. പക്ഷേ ദൈവം നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നത് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോഴാകുന്നു. വായിയായിരുന്ന യാക്കോബിനെ സ്നേഹിച്ച ദൈവം നമ്മെ നാം മുടിഞ്ഞു പോകാതെ കാക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് നാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് മുഖാന്തരമായിട്ടുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ പറഞ്ഞതുപോലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം.